الحمد لله رب العالمين، اللهم صل على محمد وعلى آله وصحابه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. صدق الله العلي العظيم. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് തർക്കിച്ച നംറൂദിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, ഇത് കാല ഇബ്രാഹീമു റബ്ബിയല്ലദി യുഹീ വ യുമീത്തു, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞപ്പോൾ നംറൂദ് പറഞ്ഞത്, ഞാനും ജീവൻ നൽകുകയും മരണം വിധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. നിൻ്റെ റബ്ബ് മാത്രം വിചാരിച്ചാൽ അങ്ങനെ സംഭവിക്കുമോ എന്ന ഒരു ന്യായമായിരുന്നു നംറൂദിനുണ്ടായിരുന്നത്. ആ ആയത്ത് തുടങ്ങുമ്പോൾ അലം തറ എന്നാണ് തുടങ്ങിയത്. നീ കണ്ടില്ലേ, നീ അറിഞ്ഞില്ലേ, ഇബ്രാഹീമിനോട് തർക്കിച്ചവനെ നിനക്കറിയില്ലേ. കുറച്ച് മുമ്പ്, കുറച്ച് ആയത്തുകൾക്ക് മുമ്പ് ഇതേ ഒരു പ്രയോഗം തന്നെ വന്നിട്ടുണ്ട്. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, വീടുകളിൽ നിന്ന്, തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടുപോയ ആളുകളെക്കുറിച്ച് നിനക്കറിയില്ലേ, അവരെ നീ കണ്ടില്ലേ. വഹുമുലൂഫ്, ആയിരക്കണക്കിന് ആളുകളുണ്ടായിട്ടും മരണഭയത്താൽ വീടുപേക്ഷിച്ചു പോയ ആളുകൾ, അവരുടെ കാര്യത്തിൽ അള്ളാഹു വിധിച്ചത് മൂത്തു, നിങ്ങൾ മരണപ്പെട്ടോളൂ എന്നാണ്. അതിനുശേഷം സുമ അഹിയാഹും, അവരെ അള്ളാഹു ജീവിപ്പിക്കുകയാണ് ചെയ്തത്. മൃതാവസ്ഥയ്ക്ക് ശേഷം അള്ളാഹു അവർക്ക് ജീവൻ നൽകി. അവിടെ പറഞ്ഞ അലം തറ എന്നുള്ള അതേ ശൈലിയിൽ, അതേ പ്രയോഗമാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ സംഭവം പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത്. അലം തറ ഇലല്ലദി ഹാജ്ജ ഇബ്രാഹീമ, ഇബ്രാഹീമിനോട് തർക്കിച്ചവനെ നീ അറിയില്ലേ, അവനെക്കുറിച്ച് നിനക്കറിയില്ലേ. അതിനുശേഷം ഔ കല്ലദി മറ അല കറിയത്തിൻ, ഇവിടെ ഔ കല്ലദി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. രണ്ട് പ്രയോഗവും, അലം തറ എന്നുള്ളതും ഔ കല്ലദി എന്നുള്ളതും സമാന സ്വഭാവത്തിലുള്ള പ്രയോഗങ്ങളാണ്. അതിനെക്കുറിച്ച് ഇബ്നു ആഷൂർ റഹ്മഹുള്ള പറയുന്നു, വഅലം അന്നൽ അറബ തസ്തഅമിലു സീഗതൈനി ഫി തഅജ്ജുബ്, അറബികൾ ആശ്ചര്യം പ്രകടിപ്പിക്കാൻ രണ്ട് ഫ്രേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. യഖൂലൂന, അവർ പറയാറുണ്ട്, അലം തറ ഇലാ കഥ, ഇന്നൊരു സംഗതി അറിഞ്ഞില്ലേ, ഇന്നൊരു സംഗതി കണ്ടില്ലേ. വയഖൂലൂന, അതുപോലെ ആശ്ചര്യത്തോടെ അവർ ചോദിക്കുന്ന മറ്റൊരു ഫ്രേസ്, അറഅയ്ത മിഥില കഥ ഔ ക കഥ, ഇവിടെയുള്ള ഔ കല്ലദി എന്നുള്ളതും അലം തറയോട് ചേർന്ന് വരുന്ന പ്രയോഗമാണ്. അലം തറ കല്ലദി മറ അല കറിയത്തിൻ, ഒരു നാടിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോയവനെ നിനക്കറിയില്ലേ. വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ, മേൽക്കൂരയോടെ ഒന്നടങ്കം നിലംപരിശായ, ഒന്നടങ്കം നിലംപൊത്തിയ ഒരു ഗ്രാമത്തിലൂടെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലൂടെ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോയവനെ നീ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ അവനെ നീ അറിയില്ലേ. ഇവിടെ പരാമർശിക്കപ്പെട്ട വ്യക്തി ആരാണ് എന്ന വിഷയത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ഇമാം തബരി റഹ്മുള്ള പറയുന്നു, വഖ്തലഫ അഹ്ലു തഅ്‌വീലി ഫില്ലദീ മറ അല ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ, ഈ ആയത്തിലുള്ള അല്ലദീ മറ അല ഖറിയത്തിൻ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഭിന്ന വീക്ഷണക്കാരാണ്. ഫഖാല ബഅളുഹും ഹുവ ഉസൈർ, കുറേ ആളുകൾ പറയുന്നത് അത് എസ്ര പ്രവാചകനാണ് എന്നാണ്. വഖാല അഹറൂൻ, മറ്റു ചിലർ പറയുന്നത് ഹുവ അർമിയ, അത് യർമിയ, ഇംഗ്ലീഷിൽ ജെറേമിയ എന്ന് പറയുന്ന യർമിയ എന്ന് പറയുന്ന പ്രവാചകനാണ് എന്നാണ് കുറേ ആളുകൾ പറയുന്നത്. ഈ അഭിപ്രായങ്ങളൊക്കെ ഉദ്ധരിച്ച ശേഷം ഇബ്നു ആഷൂർ റഹമുള്ള പറയുന്നത്, വല്ലദി യൽഹറുലി അന്നഹു ഹിസ്കിയാലുബ്നു ബൂസി നബിയു ഇസ്രായേൽ. എനിക്ക് കൂടുതൽ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നത്, അദ്ദേഹം പറയുന്നു, ഇത് ഹിസ്കിയാലാണ്, അതായത് യഹസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനാണ്, ബനു ഇസ്രായേലിലെ നബിയായ യഹസ്കേലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഇബ്നു ആഷൂർ റഹമുള്ള പറയുന്നു. കാന മുആസിറൻ ലി യർമിയ, അദ്ദേഹം യർമിയ പ്രവാചകന്, മലയാളത്തിൽ യിരമ്യാവ് എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ ജെറേമിയ എന്ന് പറയുന്ന, അറബിയിൽ യർമിയ എന്ന് പറയുന്ന പ്രവാചകൻ്റെ മുആസിറാണ്, സമകാലികനാണ് ഈ പ്രവാചകനും യഹസ്കേലും. വ ദാനിയേൽ, ദാനിയേൽ പ്രവാചകൻ്റെയും സമകാലികനായ യഹസ്കേലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ മൂന്ന് പ്രവാചകന്മാരെക്കുറിച്ചാണ് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ യിരമ്യ ആണ് അഥവാ യർമിയ ആണ്, അല്ലെങ്കിൽ യഹസ്കേലാണ്, അതുമല്ലെങ്കിൽ എസ്രയാണ്, ഉസൈറാണ്. ഈ കാര്യം വിശദീകരിക്കുമ്പോൾ ഇബ്നുൽ ജൗസി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ താബിയങ്ങളിൽപ്പെട്ട വളരെ പ്രബലനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം മുജാഹിദ് റഹ്മുള്ളയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നഹു റജുലുൻ കാഫിറുൻ ഷക്കഫിൽ ബാഅ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്ന ഒരു നിഷേധിയായ മനുഷ്യനായിരുന്നു ഈ വ്യക്തി. നഖലാൻ മുജാഹിദ് ഐലൻ, മുജാഹിദ് റഹ്മുള്ളയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു വിശദീകരണം അതാണ്. മുജാഹിദ് റഹ്മുള്ളയിൽ നിന്ന് തന്നെ ഇരമ്യ പ്രവാചകനാണ് യർമിയ ആണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ട് മുജാഹിദ് റഹ്മുള്ളയിൽ നിന്ന് വന്നതായിട്ട് ഇബ്നുൽ ജൗസി റഹ്മുള്ള പറയുന്നത് അതൊരു കാഫിറായ വ്യക്തിയാണ് എന്നാണ്. അതുപോലെ ഇമാം സമഖ്ഷരി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്, വൽമാറു കാന കാഫിറം ബിൽ ബാഅ്, ഈ നടന്നു പോയ ബൈപ്പാസ് ചെയ്തു പോയ ആൾ ഉയർത്തെഴുന്നേൽപ്പിൽ അവിശ്വാസമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വഹുവ ലാഹിറുൽ ഇൻതിലാമിഹി മഅ നംറൂദ്, ഇതൊരു കാഫിറായ വ്യക്തിയാണ് എന്നുള്ളത് നംറൂദിൻ്റെ സംഭവം പറഞ്ഞതിന് തുടർന്നിട്ട് അതിനോട് ബന്ധപ്പെടുത്തി തന്നെ ഈ സംഭവം പറയുന്നതിലും അപ്പാരൻ്റ് ആണ് എന്ന് ഇമാം സമഖ്ഷരി റഹ്മുള്ള പറയുന്നു. അതുപോലെ ഈ പട്ടണം ഏതാണ് എന്ന വിഷയത്തിലും രണ്ട് അഭിപ്രായമുണ്ട്. എന്നാൽ പ്രബലമായ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിരിക്കുന്നത് അത് ജെറുസലേമാണ്, ബൈത്തുൽ മഖ്ദിസാണ്, നബൂഖദ്നസർ തകർത്ത സമയത്തുള്ള ബൈത്തുൽ മഖ്ദിസാണ് എന്നുള്ളതാണ്. നബൂഖദ്നസർ രാജാവ് ജെറുസലേം ആക്രമിച്ചതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജെറുസലേം ആക്രമിക്കുകയും പള്ളി തകർക്കുകയും ചെയ്തതിനെക്കുറിച്ച്. അദ്ദേഹം നിയോ ബാബിലോണിയൻ എംപയറിൻ്റെ ശക്തനായ രാജാവാണ്. വലിയ ജൈത്രയാത്രകൾ നടത്തിയ, നിയർ ഈസ്റ്റ് മുഴുവൻ അടക്കി ഭരിച്ച, മെസപ്പട്ടേമിയയിലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന നിയോ ബാബിലോണിയൻ എംപയറിൻ്റെ ഒരു രാജാവാണ്. അദ്ദേഹം ജെറുസലേം ആക്രമിക്കുന്നത് 597 BCEയിലാണ്, ആദ്യമായിട്ട് ആക്രമിക്കുന്നത് 597 പിന്നീട് 10 ശേഷം 587 വീണ്ടും ആക്രമിക്കുകയും പള്ളി തകർക്കുകയൊക്കെ ചെയ്യുകയാണ്. ആദ്യ തവണ തന്നെ 597 അദ്ദേഹം അനേകം പേരെ ബന്ദികളാക്കി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് ബനു ഇസ്രായേലിയർ ബന്ദികളായിട്ട് ബാബിലോണിയയിൽ കഴിയുന്നത്. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയുടെ കാലം അതാണ്. 597 ആദ്യമായിട്ട് അദ്ദേഹം ആക്രമിക്കുന്നത്. ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ച് അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാർ വാണിംഗ് നൽകുന്നുണ്ട്. അതുപോലെ അന്നത്തെ ജൂതരുടെ ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള പതനത്തെക്കുറിച്ചും ഉണർത്തിക്കൊണ്ട് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരായ യർമിയ, ഇരമ്യ പ്രവാചകൻ, അതുപോലെ യഹസ്കേൽ പ്രവാചകൻ, പിന്നീട് ദാനിയേൽ പ്രവാചകർ, ഇവരൊക്കെയും അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ പതനത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസപരവും ധാർമ്മികവുമായ അധപതനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാരൊക്കെ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ കഴിഞ്ഞവരാണ്. നബൂഖദ്നസർ രണ്ടാമൻ 597 ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയവരിൽപ്പെട്ടവരാണ്. ഇതിൽ ദീർഘകാലം ജീവിച്ച ആൾ ദാനിയേൽ പ്രവാചകനാണ്. അദ്ദേഹം നബൂഖദ്നസർ രാജാവിൻ്റെ അന്ത്യവും അതിനുശേഷം നിയോ ബാബിലോണിയൻ എംപയറിൻ്റെ പൂർണ്ണമായ പതനവും കാണുകയും കിങ് സൈറസ് 539 ബാബിലോൺ പിടിച്ചടക്കുന്നതൊക്കെ കണ്ട ആളാണ്. അതിനുശേഷമാണ് ക്യാപ്റ്റിവിറ്റിയിൽ കഴിഞ്ഞിരുന്ന, ബന്ദികളായി കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് തിരിച്ചു വരാനും വീണ്ടും പള്ളി ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞത്. ഇവിടെ പരാമർശിക്കുന്ന പട്ടണം ജെറുസലേമാണെങ്കിൽ അത് നിലംപരിശായി നിലംപൊത്തി നിൽക്കുന്ന അവസ്ഥയിൽ അതിനെ ബൈപ്പാസ് ചെയ്ത് പോകുന്ന മനുഷ്യൻ അതൊരു കാഫിറായ മനുഷ്യനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത നെബൂഖദ്നേസർ രാജാവിന് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഖുർആൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മാത്രയിൽ ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതരായിട്ടുള്ള മദീനയിലെ യഹൂദർക്കും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് വരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ നെബൂഖദ്നേസറിൻ്റെ കഥ തന്നെയാണ്. അത് ബൈബിൾ ഉദ്ധരിച്ചിട്ടുണ്ട്, വളരെ വിശദമായിട്ട് ബൈബിളിൽ അത് പറയുന്നുണ്ട്. ഈ ആയത്തിൽ പറയുന്നത് ഔക്കല്ലദി മറാല ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, മേൽക്കൂരയോടെ നിലംപരിശായ നിലംപൊത്തിയ നാട്ടിലൂടെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോയ ആളനി അറിയില്ലേ. ഖാല, അവൻ ചോദിച്ചു, അന്ന യുഹി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ്. അന്ന എന്നുള്ള പ്രയോഗത്തിന് രണ്ട് അർത്ഥമുണ്ട്, എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ്, എവ്വിധമാണ് അള്ളാഹു നിർജീവമായ ഇതിനെ ജീവിപ്പിക്കുക. അന്ന യുഹി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, ഇവിടെ നിർജീവമായത് ഉദ്ദേശിക്കുന്നത്, മൗത്ത് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തകർച്ചയാണ്, അഥവാ ജനങ്ങളൊന്നുമില്ലാതെ ആ പട്ടണം പൂർണ്ണമായിട്ട് മൃതിയടഞ്ഞ ആ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഇനി ഇതെങ്ങനെയാണ്, എപ്പോഴാണ് രണ്ടാമതൊന്ന് ജീവിക്കുക, രണ്ടാമതൊന്ന് സജീവമായിട്ട് വരിക എപ്പോഴാണ്? അതൊരു അന്വേഷണത്തിൻ്റെ സ്വഭാവത്തിലുള്ള ചോദ്യമല്ല, മറിച്ച് ഒരു പരിഹാസം കലർന്ന തരത്തിലുള്ള ചോദ്യമാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് സാധിക്കുക, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ ബൈപ്പാസ് ചെയ്തു പോയ ആൾ, അവനറിയില്ലേ. പിന്നീടെന്താണ് സംഭവിച്ചത്? ഫ അമാത്തഹുല്ലാഹു മിഅത്ത ആമിൻ സുമ്മ ബഅസ, അവനെ അള്ളാഹു മരിപ്പിച്ചു 100 വർഷം, എന്നിട്ടവനെ ജീവിപ്പിച്ചു. ഇവിടെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പല അർത്ഥങ്ങളും അതിനുണ്ട്. ഈ സൂറയിൽ തന്നെ നമ്മൾ കണ്ടതാണ്, വൈദ് കുൽത്തും യാ മൂസ ലന്നുഅ്മിനലക ഹത്താ നറല്ലാഹ ജഹ്റ, അള്ളാഹുവിനെ പ്ലെയിനായിട്ട് കാണാതെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കില്ല എന്ന് നിങ്ങൾ മൂസയോട് പറഞ്ഞ സന്ദർഭം. ഫഹദത്തുക്കുമു സായിക്കത്തു വാന്തും തന്തൂറു, നിങ്ങൾ നോക്കി നിൽക്കെ നിങ്ങളെ ഒരു ഇടിനാദം പിടികൂടിയതും. സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം അനന്തരം നിങ്ങളെ നാം ജീവിപ്പിച്ചതും. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു മരണം ജീവിതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതാണ്. അത് ഫിസിക്കലായിട്ടുള്ള ഡെത്ത് മാത്രമല്ല, അതുപോലെ വക്കുൽ നുലിരി ബുഹു ബിബാലിഹ കദാലിക്ക യുഹില്ലാഹുൽ മൗത്ത എന്ന ആയത്ത് പറയുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു. ഈ സൂറയിൽ തന്നെ അലന്തറയിലല്ലദീന ഖറജുമിൻ ദിയാരിഹിം, കുറച്ച് മുമ്പ് വന്ന ആയത്ത്, ആയിരക്കണക്കിനുണ്ടായിട്ടും വീട് വിട്ടുപോയ ആളുകളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധിയുണ്ടായതിനെക്കുറിച്ച് പറഞ്ഞു. ഖുർആനിലെമ്പാടും നമുക്ക് മരണത്തെ ഈ അർത്ഥത്തിൽ കാണാൻ കഴിയും. സൂറ റൂമിൽ കാണാം, ഫൈനക്കലാ തുസ്മിഉൽ മൗത്ത, മരിച്ച ആളുകളെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് നമ്മുടെ ആയത്തുകളിൽ ഈമാനില്ലാത്ത ആളുകളെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അതായത് മരിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആയത്തുകളിൽ ഈമാനില്ലാതെ ട്രസ്റ്റില്ലാത്ത ആളുകളാണ്, അവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ മൃതിയടയുക, മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മീയമായിട്ടും ധാർമ്മികമായിട്ടുമുള്ള ഒരു മരണം ഖുർആനിൽ എമ്പാടും ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു 100 വർഷം അവനെ മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ, അള്ളാഹുവിനെക്കുറിച്ചൊന്നും അറിയാതെ കുറേ കാലം കഴിച്ചുകൂട്ടി, പിന്നെ അവനെ അള്ളാഹു ജീവിപ്പിച്ചു. ഇത് നെബൂഖദ്നേസർ രാജാവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ബൈബിൾ പറയുന്നുണ്ട്. ഈ ആയത്തിൽ തുടർന്ന് പറയുന്നു, ഖാല കം ലബിത്, അവൻ ചോദിച്ചു, അവനെന്ന് പറയുന്നത് നേരത്തെ അമാത്തഹുല്ലാഹു മിഅത്ത ആമിൻ എന്ന് പറഞ്ഞു, അള്ളാഹു അവനെ മരിപ്പിച്ചു, അതുകൊണ്ട് ഇവിടെയും സബ്ജക്റ്റ് അള്ളാഹു ആകും. അള്ളാഹു ചോദിച്ചു, നീ എത്ര കാലം ജീവിച്ചു? ഖാല, അവൻ ഉത്തരം പറഞ്ഞു, ലബിത്തു യൗമൻ ഔ ബഅല യൗം, ഞാനൊരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ അല്പനേരമോ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഖാല, അവൻ പറഞ്ഞു, ബൽ ലബിത്ത മിഅത്ത ആമിൻ, നീ 100 വർഷം ജീവിച്ചു എന്ന് പറഞ്ഞു. ഫൻദുർ ഇലാ തുആമിക വശറാബിക്കലം യതസന്ന, നിൻ്റെ ഭക്ഷണത്തിലേക്കും നിൻ്റെ പാനീയത്തിലേക്കും നോക്കൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ലം യതസന്ന, പഴക്കം വന്നിട്ടില്ലാത്ത, കേട് വന്നിട്ടില്ലാത്ത നിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും നിൻ്റെ പാനീയത്തെക്കുറിച്ചും നീ ചിന്തിച്ചു നോക്കൂ. വന്ദുർ ഇലാ ഹിമാരിക്ക, നിൻ്റെ കഴുതയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. വലി നജഅല കായത്തല്ലിന്നാസ്, നിന്നെ ജനങ്ങൾക്കൊരു ആയത്താക്കാൻ വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്തത്. വന്ദുർ ഇലൽ ഇലാം, എല്ലിനെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. കൈഫ നുൻഷിസുഹ സുമ നക്സൂഹ ലഹ്മ. ആ എല്ലുകൾ നാം എങ്ങനെ കൂട്ടിയിണക്കുകയും എന്നിട്ടവയെ മാംസത്തിൽ പൊതിയുകയും ചെയ്യുന്നുവെന്ന് നീ ആലോചിച്ചു നോക്കൂ. ഫലമ തബയ്യന ലഹു ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അദ്ദേഹത്തിന് കാര്യം വ്യക്തമായപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, അഅലമു, ഞാൻ അറിയുന്നു, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെ മേലെയും ഖദീറുള്ളവനാണ്, അവൻ ഖദീറാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദീകരണം ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്ത് അടുത്ത ക്ലാസ്സിൽ നിർവഹിക്കാം. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.